ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം കയ്യിലെടുത്ത് തിരക്കിൽ നിന്നൊഴിഞ്ഞ് അതിൽ മുഴുകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്കെല്ലാം. ഇന്റർനെറ്റിന്റെയും അതുപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് സാമഗ്രികളുടെയും കടന്നുവരവോടെ വായന പൂർണ്ണമായും നശിച്ചുപോകുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് പേടിച്ചു നമ്മൾ. പക്ഷേ സങ്കേതങ്ങൾ മാറിയെങ്കിലും വായന നമ്മുടെ കൂടെ തന്നെ നിന്നു. മാറിയ കാലഘട്ടത്തിൽ തങ്ങൾ എങ്ങനെയാണ് വായനയോടുള്ള ഈ താല്പര്യം നിലനിർത്തുന്നത് എന്ന് ചില ഓസ്ട്രേലിയൻ മലയാളികളോട് SBS മലയാളം ചോദിച്ചറിയുന്നു. പുസ്തകങ്ങളുടെ പേജുകൾ മറിക്കുകയും പുസ്തകങ്ങളുടെ മണം ആസ്വദിക്കുകയും ചെയ്യുന്നത് തങ്ങളുടെ ഗൃഹാതുരത്വത്തിന്റെ ഭാഗമാണ് എന്ന് കരുതുന്നവരുണ്ട്. അതിലൊരാളാണ് സോഷ്യൽ മീഡിയയിലെ എഴുത്തുകാരനും സിഡ്നിയിലെ പാഠശാല എന്ന മലയാളം പഠന കേന്ദ്രത്തിലെ പ്രധാന അധ്യാപകനുമായ ഷാബു തോമസ്.
നമ്മൾ ഒരു പുസ്തകം അതിന്റെ മണവും ആസ്വദിച്ച് പേജുകൾ മറിച്ച് വായിക്കുന്ന ഒരു സുഖം എത്രയായാലും ഒരു ഇ റീഡ് ഒരു ഒരു ഡിവൈസ് ഉപയോഗിച്ച് വായിച്ചെത്തിയിട്ടില്ല. പിന്നെ നമുക്ക് അറിവ് നേടേണ്ടവർക്ക് നൊസ്റ്റാൾജിയുടെ കാര്യങ്ങൾക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അവർക്ക് അറിവ് കിട്ടിയാൽ മതി. അപ്പോൾ അവരത് ഇ റീഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ഓഡിയോ ബുക്ക് അതൊക്കെ അവര് അതിനെ ആശ്രയിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്മൾ അതിന് അതുകൊണ്ട് ആ ഒരു അത് പകരുന്ന ഒരു അനുഭൂതി നമ്മൾ കുഞ്ഞിലെ തൊട്ട് അനുഭവിച്ചു വന്നിരുന്ന പുസ്തകം വായിക്കുമ്പോൾ ആ കിട്ടിയിരുന്ന ആ ഒരു പഴയ ഒരു സത്യം പറഞ്ഞാൽ ഗൃഹാതുരത സ്മരണകൾ, ബുക്കിന്റെ മണം അനുഭവിച്ച് പേജുകൾ മറിച്ച് വായിക്കുന്ന അത് അതിന്റെ ഒരു അത് സുഖം വേറെയാണ്. വായനയുടെ ഒപ്പം തന്നെ അറിവിനോടൊപ്പം തന്നെ ആ ഒരു അനുഭൂതിയും കൂടെ കിട്ടിയാൽ അത് ഇരട്ടി ഇരട്ടി സുഖമാണ്.
ബ്രിസ്ബനിൽ നിന്നും പുലരി സാംസ്കാരിക വേദിയുടെ സ്ഥാപകരിലൊരാളും ഇപ്പോഴത്തെ പ്രോഗ്രാം കോർഡിനേറ്ററുമായ വിജയകുമാർ എവിടെ പോയാലും ബാഗിൽ ഒരു പുസ്തകമെങ്കിലും എടുത്തിടുന്നവരിൽ ഒരാളാണ്.
തീർച്ചയായിട്ടും ഞാനെല്ലാം പുസ്തകങ്ങളിലൂടെ തന്നെയാണ്. ഇപ്പോൾ ചെറുപ്രായം തൊട്ട് തന്നെ ബാലസാഹിത്യ കൃതികൾ മുതൽ അത്തരത്തിലുള്ള ചെറിയ പുസ്തകങ്ങൾ തുടങ്ങി ഉള്ള വായനയാണ് എന്നെയൊക്കെ വായനയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്നും എപ്പോഴും ബാഗിലൊരു പുസ്തകം കൊണ്ട് നടക്കുകയും വൈവിധ്യമായിട്ടുള്ളൊരു വായന തന്നെയാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഓഫ്കോഴ്സ് നമ്മുടെ വായനയുടെ നല്ലൊരു സമയവും സോഷ്യൽ മീഡിയ കൊണ്ടുപോകുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ കൂടുതലും പുസ്തകങ്ങൾ തന്നെയാണ് വായിക്കാറുള്ളത്. ഏറ്റവും പുതിയ പുസ്തകങ്ങളടക്കം വായിക്കുക, തേടിപ്പിടിച്ചെത്തുക, കണ്ടെത്തുക, വായിക്കുക എന്നുള്ളതാണ്. എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോൾ ഒരു നിശ്ചിത കളക്ഷനോട് കൂടി തന്നെയാണ് തിരിച്ചു വരാറുള്ളത്. ഞങ്ങളുടെ ലൈബ്രറിയിലും അത്തരത്തിലുള്ള പുതിയ പുസ്തകങ്ങൾ എത്താറുണ്ട്. ഇപ്പം 2016 അവാർഡ് കിട്ടിയിട്ടുള്ള സച്ചിൻ കുന്ന് സ്വരൂപ അടക്കമുള്ള ഒട്ടുമിക്ക ഇപ്പോ കാരൂർ അവാർഡ് കിട്ടിയിട്ടുള്ള കേരള ഒരു ഡോക്യുമെന്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല ശ്രദ്ധേയമായിട്ടുള്ള ഒരു നോവലുണ്ട്. അതാണ് ഇപ്പൊ ജസ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ പുതിയ പുസ്തകങ്ങൾ പേപ്പർ ബാക്ക് തന്നെയാണ് നമ്മൾ വായിക്കുന്നത് കൂടുതൽ.
മെൽബണിൽ നിന്നുള്ള സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി എഴുതുന്ന ബെനില അംബികയും പുസ്തകങ്ങളോടുള്ള ഇതേ ഇഷ്ടത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. നാടിന്റെ ഓർമ്മകൾ നിലനിർത്താനായി ഒരു കെട്ട് പുസ്തകങ്ങളുമായി ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറിയ ബെനില പതുക്കെ സൈബർ ഇടങ്ങളിലെ സ്ഥിരം വായനക്കാരിയായി മാറുകയായിരുന്നു.
ഞാനിങ്ങോട്ട് കുടിയേറിയിട്ട് ഏതാണ്ട് 8 വർഷത്തോളം കഴിഞ്ഞു. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞാല് നാടിന്റെ ഒരു ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബുക്കുകളായിട്ട് തന്നെയാണ് നാട്ടിൽ നിന്ന് തന്നെ പോകുന്നത്. അപ്പൊ അതൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ എന്താ പറയാ, കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് കുറെ സൈബർ ഇതിനകത്ത് കയറി ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ധാരാളം വായിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ചെറിയ ചെറിയ കുറിപ്പുകള് അല്ലെങ്കിൽ യാത്രകള്, അതുപോലെ തന്നെ ഒരുപാട് നല്ല സ്ത്രീ എഴുത്തുകാരും ഈ സൈബറിടത്തിലുണ്ട്. അപ്പം അവരെയൊക്കെ അവരുടെ അനുഭവങ്ങള്, അവരുടെ വാക്കുകൾ ഇതെല്ലാം വളരെ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ലാതെ ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴും കുറെ പുസ്തകങ്ങള് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആമസോൺ അതിനകത്ത് നമ്മുടെ മലയാളം പുസ്തകം നമുക്ക് കിട്ടും. അങ്ങനെ എന്താ പറയാ, പ്രിയപ്പെട്ട കുറച്ച് ബുക്കുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ
പുസ്തകങ്ങളെ പ്രണയിക്കുന്ന ഷാബുവിനും നവമാധ്യമങ്ങളിലെ എഴുത്തുകൾ തന്നെയാണ് ഇപ്പോൾ കൂട്ടുകാർ.
ബ്ലോഗിൽ നേരത്തെ ഞാൻ പതിവായിട്ട് വായിച്ചോണ്ടിരുന്നത്, പക്ഷെ അതിന് പിന്നെ സമയം കിട്ടാറില്ലായിരുന്നു. ഓരോ ബ്ലോഗിലും പോയി നോക്കി വായിക്കാൻ സമയം കിട്ടാറില്ല. പിന്നെ ഞാൻ പതുക്കെ ഈ ഫേസ്ബുക്കിൽ വരുന്ന നല്ല എഴുത്തുകൾ വായിക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് രഘുനാഥ് പലേരി, അദ്ദേഹത്തിന്റെ പോസ്റ്റിലൊക്കെ ഞാൻ പതിവായി വായിക്കുന്നത്. അത് നമ്മൾ ഒരു അച്ചടി മാധ്യമത്തിലുള്ള ഒരു ഒരു നല്ല പുസ്തകം വായിക്കുന്നതിലും വളരെ അധികം നല്ല ഒരു അനുഭൂതിയും ഒരു നല്ല അറിവും അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ വായിച്ചാൽ കിട്ടും. അതുപോലെ ജഗന്നാഥ് പലേരി പോലെയുള്ള ഒരുപാട് പേരുടെ പോസ്റ്റുകളുണ്ട്. അങ്ങനെയുള്ള നല്ല പോസ്റ്റുകൾ ഞാൻ വായിക്കാറുണ്ട്.
പുസ്തകങ്ങളെയും സൈബർ ഇടങ്ങളെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. 22 വർഷമായി ഓസ്ട്രേലിയയിലുള്ള ഡോക്ടർ മോഹൻ സക്കറിയ അത്തരത്തിലൊരാളാണ്.
ജനറലി പുസ്തകങ്ങളാണ് വായിക്കുന്നത്. കൂടുതലും ഞാൻ ഡി സി ബുക്സിൽ നിന്ന് വരുത്തുകയാണ് ചെയ്യുന്നത്. ഡി സി ബുക്സിന്റെ ഒരു മെമ്പറാണ് ഞാൻ. അപ്പോൾ ഞാനത് ഓൺലൈന് ഓർഡർ ചെയ്തിട്ട് അത് പോസ്റ്റിൽ വരും ബുക്ക്, അല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് വരും. ബുക്ക് മൽബറി അല്ലെങ്കിൽ നാഷണൽ ബുക്ക് സ്റ്റോർ അവിടെ നിന്നൊക്കെ മേടിക്കും. എനിക്ക് ഇംഗ്ലീഷ് പുസ്തകം വായിക്കാൻ എൻ്റെ കിൻഡിലുണ്ട്. അപ്പോൾ ഞാൻ ആമസോണിൽ മെമ്പർഷിപ്പ് ഉണ്ട്, അങ്ങനെ വായിക്കും. പിന്നെ കുറേ ഫ്രീ ബുക്ക്സ് ഡൗൺലോഡ് ചെയ്യാവുന്ന സൈറ്റുകളുണ്ട്. സാധാരണയുള്ളത് ബ്രിട്ടീഷ് ലൈബ്രറി ഉണ്ട്, ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ലൈബ്രറി. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇപ്പോൾ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്, അത് ഫ്രീ ആണ്. ആമസോണുണ്ട്, ആമസോണിൻ്റെ ഇ ബുക്ക് റീഡറാണ് കിൻഡിൽ. അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ രജിസ്റ്റർ ചെയ്യാം. പിന്നെ പുസ്തകം മേടിക്കും, പൈസ കൊടുക്കണം. നമ്മൾ പേപ്പർ ബാക്ക് മേടിക്കുന്നതിനേക്കാൾ ഒത്തിരി ചീപ്പാണ് ഇലക്ട്രോണിക് ബുക്ക്. ഞാൻ കൂടുതലും മലയാളം പുസ്തകം ഞാൻ കിൻഡിലിൽ ആമസോണിനകത്ത് കുറച്ചേ ഉള്ളൂ പുസ്തകങ്ങൾ മലയാളമുള്ളത്. പേപ്പർ ബാക്ക് മേടിക്കാറുണ്ട്, പക്ഷെ കിൻഡിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. കൂടുതലും ഞാൻ ട്രെയിനിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ വർക്കിന് പോവുകയും തിരിച്ചു വരികയും ചെയ്യുമ്പം കിൻഡിൽ ഉപയോഗിച്ചിട്ടാണ് ട്രെയിനിലിരുന്നാണ് വായിക്കുന്നത്.
ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് വായിക്കാൻ വഴികളുണ്ട് എന്നതാണ്.
ഒരു മാക്സ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, മാക്സ്റ്റർ MAGZTER. മാക്സ്റ്ററിന്റെ സൈറ്റിനകത്ത് ഓൾമോസ്റ്റ് 9,000 മാഗസിൻസ് ഉണ്ട് വേൾഡ് വൈഡ്. അതിൽ മെമ്പർഷിപ്പ് എടുക്കണം. $50 കൊടുത്താൽ 5 മാഗസിൻസ് നമുക്ക് വായിക്കാം. എല്ലാ മലയാളം മാഗസിൻസും ഉണ്ട് അതിനകത്ത്.
ഇനി പുസ്തകങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി ആധുനിക വായനാ സങ്കേതങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ചിലരുണ്ട്. അത്തരത്തിലൊരാളാണ് IT മേഖലയിൽ ജോലി ചെയ്യുന്ന ജോൺ പോൾ.
ഞാൻ കൂടുതലും ഒന്നില്ലെങ്കിൽ ഐപാഡ് അല്ലെങ്കിൽ ഐഫോൺ വെച്ചാണ് ഞാൻ വായിക്കാറ്. കൂടുതലും ഇ റീഡേഴ്സ് അതുപോലെ ഐ ബുക്സ് അല്ലെങ്കിൽ കിൻഡിൽ യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും ഞാൻ വായിച്ചു തുടങ്ങിയത് വളരെ വൈകിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഡെവലപ്പ് ചെയ്തത് ത്രൂ ഇലക്ട്രോണിക് മീഡിയസിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഈവൻ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പൊ തന്നെ ഒരു ആമസോണിന്റെ സ്റ്റോറിൽ കയറിയിട്ട് ഒരു ബുക്ക് സെർച്ച് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ എവറി ടൈം നമ്മുടെ കയ്യിൽ മൊബൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ആക്ച്വലി അപ്പൊ ഡൗൺലോഡ് ചെയ്ത് ഹാൻഡ് ഓഫ് ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഫോണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ നമ്മൾ വീട്ടിലെത്തുമ്പോ വേണമെങ്കിൽ PC-യിലോട്ട് നമുക്ക് ആ സെയിം പേജ് നമുക്ക് ലോഡായി വരും. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് നേരെ കണ്ടിന്യൂറ്റി കിട്ടും. അത് ആക്ച്വലി നമുക്ക് ഡിഫറെന്റ് വേസ് ഉണ്ട്. ഇപ്പൊ ഇപ്പൊ കിൻഡിൽ എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് ആപ്പ് സ്റ്റോറിയും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ എല്ലാം എന്തായാലും ഐഫോൺ ആയിട്ട് ഉണ്ടാവും. പിന്നെ വീട്ടിലാണെങ്കിൽ ഒരു മാക് മെഷീനും ഉണ്ടാവും എന്ന് വെച്ചു. ഈ മൂന്ന് ഡിവൈസസിലും നമ്മൾ കിൻഡിൽ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഡിവൈസിൽ നമ്മൾ പേ ചെയ്യുക. അതായത് ഈവൻ ആമസോണിന്റെ ക്ലൗഡിൽ പോയി നമ്മളൊരു ബുക്ക് സെർച്ച് ചെയ്ത് പേ ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യും. ആ ഡൗൺലോഡ് ആക്ച്വലി നമ്മൾ ഒരു ഡിവൈസിലല്ല, ഈ മൾട്ടിപ്പിൾ ഡിവൈസിൽ നമ്മൾ ഡൗൺലോഡഡ് ആയി കഴിഞ്ഞു. ഇപ്പൊ ഒരു ഡിവൈസിൽ നമ്മൾ സ്റ്റാർട്ട് റീഡിങ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രെയിനിലാണ് ഞാൻ റീഡ് ചെയ്യുന്നത്, ഞാൻ ഐപാഡിൽ റീഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വേണമെങ്കിൽ വലിയ PC മാക് മെഷീനിലോട്ട് നമുക്ക് ആ സെയിം പേജിൽ നമ്മൾ ലോഡായി വരും. അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടാതിരിക്കില്ല. നമ്മൾ നേരെ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് തുടങ്ങി തന്നെ ആ പേജ് അതിനകത്തോട്ട് ലോഡായി വന്നിരിക്കും. ഈവൻ പിന്നെ കിൻഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിക്ഷണറി ഒക്കെ ഇൻബിൽറ്റ് ആണ്. അപ്പൊ നമുക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇൻബിൽറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിക്ഷണറി മീനിങ്സും അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം വരും. പിന്നെ ഈ ലൈബ്രറി എന്ന് പറയുന്ന സംഭവം വേണ്ടല്ലോ, നമ്മളെല്ലാം ഫോണിലെ സ്റ്റോറേജിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു ഹാർഡ് സ്പേസ് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സ്പേസ് നമ്മുടെ പോകില്ല. എല്ലാം ഫോണിലും മാക് മെഷീനിലും ഒക്കെ ആയിട്ട് ക്ലൗഡിലെല്ലാം ഉണ്ട്.
ഈ റീഡറിലേക്കും മറ്റും പോകുമ്പോൾ പുസ്തകങ്ങൾ പകർന്നു തരുന്ന ഗൃഹാതുരത്വം നഷ്ടമാകും എന്ന പലരുടെയും ആശങ്കകൾ അസ്ഥാനത്താണ് എന്ന് ഇദ്ദേഹം കരുതുന്നു.
ഞാൻ ആക്ച്വലി കുറച്ച് പുസ്തകങ്ങൾ ഞാൻ ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് വലിയ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അത്ര ഒരു ഭയങ്കര ഒരു റിയൽ ബുക്സിലോട്ട് ഒരു അറ്റാച്ച്ഡ് ആയി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ടെക്നോളജി ടെക്നിക്കൽ വൈസ് നമ്മളിപ്പോ ഒരു ഐഫോൺ എടുക്കുകയാണെങ്കിൽ അത് അതിന്റെ സ്ക്രീൻ റെറ്റിന റെസല്യൂഷൻ അതൊക്കെ ഒരു ചെറിയൊരു നമുക്കൊരു ബുക്കിന്റെ ഒരു ഫീൽ വരില്ല, അതൊരു ടെക്നോളജി ആയിട്ട് തന്നെ മാറി നിൽക്കുള്ളൂ. പക്ഷേ ഈ കിൻഡിൽ എന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് നമ്മൾ ഹാർഡ്വെയർ വാങ്ങിക്കുകയാണെങ്കിൽ ആക്ച്വലി അതിനൊരു പേജസ് ഈവൻ പേജസ് എവറിത്തിങ് നമുക്കൊരു ബുക്കിന്റെ ഒരു ഫീൽ വരും. നമുക്ക് ഈവൻ അതിന്റെ കളർ ടോണൊക്കെ നമുക്ക് ഒരു ബുക്കിനെ പോലെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ഈവൻ സ്വൈപ്പ് ചെയ്യണതോ ബുക്ക് പേജ് മറിക്കണ പോലെ അങ്ങനെ ഒരു ബുക്കിന്റെ ഫീല് വരുമ്പോൾ ഒട്ടും നമുക്ക് ബുക്ക് മിസ് ചെയ്യില്ല. നമ്മൾ ഒരിക്കലും ബുക്ക് മാത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഉള്ള കിൻഡലിന്റെ കുറെ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉള്ള കാരണം സ്വിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും.
ഈ വഴികളിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുന്ന ഒരാളാണ് ഓഡിയോളജിസ്റ്റായി ജോലി നോക്കുന്ന സജി മറത്തൂർക്കര. പുസ്തക വായന എന്നാൽ വായന മാത്രമല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ അനുഭവം. കേൾവിയിലൂടെയും വായനാനുഭവം ലഭ്യമാകുമെന്നാണ് ഓഡിയോ ബുക്കുകളുടെ ആരാധകനായ സജി പറയുന്നത്.
വായിക്കാറുണ്ട് പറഞ്ഞാൽ കുറെ ബുക്ക് ഓഡിയോ ബുക്ക് കേൾക്കാറുണ്ട്. വായിക്കാനായിട്ട് സമയം ഇനിയിപ്പോ വല്ല ഹോളിഡേ പോകുമ്പോൾ മാത്രമേ കിട്ടാറുള്ളൂ. പക്ഷേ കൊല്ലത്തില് ഒരു 10-25 ബുക്ക് ഓഡിയോ ബുക്ക് രൂപത്തിൽ കേൾക്കാറുണ്ട്. ഓഡിയോ ബുക്ക് പറഞ്ഞാൽ ശരിക്കും സാധാരണ പബ്ലിഷ് ചെയ്ത ബുക്ക്സ് തന്നെ ചില ഓഡിയോ ബുക്ക് കമ്പനികൾ അതിനെടുത്ത് അതിനെ പ്രൊഫഷണൽ ആയിട്ട് വായിക്കുന്ന ആൾക്കാരെ കൊണ്ട് അത് വായിപ്പിച്ച് ചിലപ്പോ അത് ഓത്തർ തന്നെ എഴുതിയ ആൾ തന്നെ വായിക്കുന്ന ഓഡിയോ ബുക്സ് ഉണ്ട്, അതിന് മുഴുവൻ റെക്കോർഡ് ചെയ്ത് പിന്നെ അത് ലൈബ്രറിയിൽ പോയാൽ അതിനൊരു തനി വിഭാഗം തന്നെ ഉണ്ട് ഓഡിയോ ബുക്സിന്റെ. മിക്കവാറും ലൈബ്രറിയിൽ ഉണ്ടാവും, CD രൂപത്തിൽ ആവും അല്ലെങ്കിൽ MP3 പ്ലെയർ രൂപത്തിലാവും. ഞാൻ മിക്കവാറും കേൾക്കുന്നത് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഓഡിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള അമേസന്റെ ഒരു സർവീസ് ഉണ്ട്, അതിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അമേസൺ മെയിൻ ബുക്സ് വിൽക്കുന്നു, പക്ഷെ അതിന്റെ ഓഡിബിൾ വിഭാഗം ഓഡിയോ ബുക്സ് വിൽക്കുന്നു. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഓഡിയോ ബുക്സ് നമുക്ക് ആവശ്യമുള്ള ഓഡിയോ ബുക്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പേ ചെയ്ത് കേൾക്കാവുന്നതാണ്. ഈ ബുക്ക് നമ്മൾ കിൻഡിലിൽ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡിവൈസിൽ അത് ഇരിക്കില്ല. അതുപോലെ തന്നെ ഈ ഓഡിയോ ബുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തും നമുക്ക് മുഴുവൻ കേൾക്കാം. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും വേറെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കേട്ടുകൊണ്ട് ആ ബുക്കിനെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോയിട്ട് വരാൻ എല്ലാ ദിവസവും 2 മണിക്കൂർ കാറിൽ ചെലവഴിക്കുന്നു. അപ്പോൾ ആ 2 മണിക്കൂർ ഓഡിയോ ബുക്ക് കേട്ടുകൊണ്ട് ചെലവഴിക്കുമ്പോൾ ആ സമയം വളരെ നല്ല രീതിയിൽ നമുക്കത് ഉപയോഗമാകും. എന്ന് പറഞ്ഞാൽ അതിന് ആക്ച്വലി ഒരു സൈഡ് എഫക്റ്റും കൂടെ ഉണ്ട്. ഞാൻ ഓഫീസിക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഞാൻ ട്രാഫിക്കിനെയൊന്നും ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. എന്നുവെച്ചാൽ വണ്ടി റോഡിൽ ശ്രദ്ധ ഉണ്ടാവും, പക്ഷെ ഓഡിയോ ബുക്കിൽ മനസ്സിൽ കിടന്നിങ്ങനെ ഓടുമ്പോൾ അത് അതിൻ്റെ ആശയങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന് നമ്മൾ ആ ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ട്രാഫിക് കുറച്ച് സ്ലോ ആയാലും ആരെങ്കിലും വെല്ല തെറ്റിച്ച് ഓടിച്ചാലും നമുക്ക് ദേഷ്യപ്പെടാനും നമുക്ക് സമയമില്ല. എന്നുവെച്ചാൽ നമ്മൾ വേറെ ലോകത്താണ്. അപ്പോ അവിടെ നല്ല ആ യാത്ര വളരെ രസികരായിട്ടുള്ള യാത്രയുമാണ്.
ഓക്കെ, അതിന് നല്ലത് എന്നുള്ള പോലെ തന്നെ ചീത്തയും ഉണ്ടാവുമോ? കാരണം ഓഡിയോ ബുക്സ് ആയിട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ ഫോക്കസ് നമുക്ക് റോഡിൽ അല്ലാതെ ആവും എന്ന് തോന്നിയിട്ടുണ്ടോ?
ഇല്ല ഇല്ല, അത് ചിലപ്പോ ആവശ്യമുള്ള സമയത്ത് നമ്മള് ഓഡിയോ ബുക്കിന് നമ്മൾ ശ്രദ്ധ തിരിയും, റോഡിലൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് ഇതുവരെ ഓടിക്കൊണ്ടിരിക്കും, നമുക്ക് ഉടനെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ശരി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നല്ല ശരിയായിട്ടുള്ള റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവൈൻഡ് ചെയ്ത് പിന്നെയും കേൾക്കാവുന്നതാണ്.
മലയാളത്തിൽ ഓഡിയോ ബുക്കുകൾ ഇപ്പോഴും സജീവമായിട്ടില്ല. എന്നാൽ ഓഡിയോ ബുക്കുകളുടെ ലോകത്തേക്ക് ആർക്കും സംഭാവന നൽകാൻ കഴിയുന്ന ഒരു മാർഗം സജി ചൂണ്ടിക്കാണിക്കുന്നു.
മലയാളത്തില് ഓഡിയോ ബുക്സ് വളരെ ചുരുക്കം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ ഞാൻ തപ്പി നടക്കാൻ തുടങ്ങി കുറെ കാലമായി. ഇതിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്, LibriVox.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഓഡിയോ ബുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്നിച്ച് ഉണ്ടാക്കിയൊരു വെബ്സൈറ്റാണ്. അപ്പൊ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ അവർ ഇങ്ങനെ കുറെ പഴയ ബുക്കുകൾ, എന്നാൽ കോപ്പിറൈറ്റ് ഒക്കെ കഴിഞ്ഞു പോയ പഴയ ബുക്കുകൾ എടുത്ത് അവർ ഓരോരോ ചാപ്റ്ററായിട്ട് വായിച്ച് റെക്കോർഡ് ചെയ്ത് ആ വെബ്സൈറ്റിലേക്ക് കയറ്റുകയാണ്. അപ്പൊ ഇത് ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും ആ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു ഓഡിയോ ബുക്ക് ഡൗൺലോഡ് ചെയ്ത് പഴയ ക്ലാസിക്സ് ഒക്കെ, ഇപ്പോൾ ടോം സോയർ, ഹക്കൽബറി ഫിൻ അങ്ങനത്തെ പല ക്ലാസിക്സ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന. ആൻഡ് ഇത് റെക്കോർഡ് ചെയ്യാൻ ഒന്നും വേണ്ട, ഇപ്പോൾ സാധാരണ ഒരു കമ്പ്യൂട്ടറും ഒരു മൈക്കും സ്പീക്കറുള്ള കമ്പ്യൂട്ടറിനെങ്കിൽ മതി. അപ്പോൾ പല റിട്ടയർഡ് ആൾക്കാരും കുറച്ച് സ്പെയർ ടൈമുള്ള ആൾക്കാരുമാണ് ഇത് റെക്കോർഡ് ചെയ്ത് ചെയ്യുന്നത്. ഇത് പല ഭാഷകളിലും ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കാര്യം പഴയ ഇപ്പൊ കോപ്പിറൈറ്റ് കഴിഞ്ഞു പോയ മലയാളം ബുക്കുകൾ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ലിബ്രോവോക്സിലേക്ക് വായിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഓൾറെഡി അവൈലബിൾ ആണ്.
മലയാളിയുടെ വായനയുടെ ഏറ്റവും നല്ല ഓർമ്മ വായനശാലകളായിരുന്നു, പുസ്തകങ്ങൾ വായിച്ച് പരസ്പരം ചർച്ച ചെയ്യുന്ന രീതി. ഇത്തരം രീതി ഓസ്ട്രേലിയയുടെ പല നഗരങ്ങളിലും സജീവമാണെന്ന് വിജയകുമാർ വ്യക്തമാക്കുന്നു. നവമാധ്യമങ്ങളും വായനയുടെ പ്രചാരത്തിന് ഏറെ ആക്കം കൂട്ടുന്നു എന്നും ഇദ്ദേഹം കരുതുന്നു.
ഞങ്ങളൊരു 12 പേരുടെ ഗ്രൂപ്പായിട്ട് ഇത്തരത്തിലുള്ള കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലൈബ്രറി ഉണ്ട്. ഏതാണ്ട് 1-2 പുസ്തകങ്ങൾ ഞങ്ങൾ ഇപ്പോൾ പുസ്തകം എടുത്ത് റിവ്യൂ ചെയ്തു. വലിയ പുസ്തകങ്ങളൊന്നുമല്ല, സിമ്പിളായിട്ട് ആളുകളിലേക്ക് വായനയുടെ ഒരു താല്പര്യം ജനിപ്പിക്കുന്ന, വായനയുടെ ഒരു ഒരു തുടക്കം അല്ലെങ്കിൽ നിന്നുപോയിട്ടുള്ള വായനകളെ പുനരുജ്ജീവിപ്പിക്കുന്ന രീതിയിലുള്ള 2 പുസ്തകങ്ങൾ നിരൂപണം നടത്തി. ഇപ്പോൾ ഈ വരുന്ന ജൂലൈയിൽ ഞങ്ങളൊരു സിനിമയെടുത്ത് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നീട് ഈ പറയുന്ന പോലെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ മുൻകൈയെടുത്തും മറ്റുള്ളവരുടെ എല്ലാം സഹായത്തോടു കൂടി തന്നെയും ഇപ്പം മറ്റു സിറ്റികളിലെല്ലാം ചെറിയ ചെറിയ സാഹിത്യ വേദികളെല്ലാം വരുന്നുണ്ട്. അവരൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ മധുസൂദൻ സാർ ഇവിടെ വന്നിരുന്നു, സക്രിയ സാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ബെന്യാമിൻ ചുള്ളിക്കാട്, അങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. സാഹിത്യവുമായിട്ട് അഭിരുചിയുള്ള ആളുകളെല്ലാം അതിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ശ്രമം, അത്തരത്തിലുള്ള ഡിസ്കഷൻസിന് പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമം പുലരിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്.
തന്നെ ഇരുന്ന് പുസ്തകം വായിക്കുന്നതിനേക്കാൾ ഒരു കൂട്ടായ്മയുടെ പിന്തുണ അല്ലെങ്കിൽ കരുത്ത് തന്റെ വായനയെ സഹായിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തു എന്ന് കരുതുന്നു ബെനില അംബിക.
രസകരമായിട്ടുള്ള അനുഭവമാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ ഓർക്കും എന്റെ ദൈവമേ എവിടെ കിട്ടും ഇങ്ങനെ ഒരു കമ്പനി. കാരണം എനിക്ക് കുറച്ച് ഇഷ്ടമുണ്ട് ഈ എന്താ പറയാ ലിറ്ററേച്ചറിനോടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ 1-2 കുറിക്കാൻ അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നാട്ടിലൊക്കെ നല്ലൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വന്ന് കുറച്ച് നാൾ ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇവിടെ ഈ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് അപ്പം മെൽബണിൽ. അപ്പം അവിടെയാണെങ്കിൽ എന്താ പറയാ ഈ ഒരു 3-4 മുന്നേ ഞങ്ങള് ഹരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു ചെറുകഥയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. മോദസ്ഥിതൻ അങ്ങ് വസിപ്പു എന്ന് പറഞ്ഞിട്ടൊരു ചെറുകഥ. ആ ചെറുകഥയ്ക്കാണ് ഇപ്രാവശ്യം ഏറ്റവും നല്ല ചെറുകഥ ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള കഥയും ഹരീഷിന്റെയാണ്. തൂലിക എന്ന് പറഞ്ഞിട്ടുള്ള സാഹിത്യവേദിയുടെ ഇതിലാണ് ഈ ഡിസ്കഷന് പോയിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു.
മാർഗം ഏതുമാവട്ടെ, വായിക്കുന്നത് എന്തുമാവട്ടെ, വായന എന്ന ശീലം ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ മലയാളികൾ. ഞാൻ പുസ്തകമൊന്നും വായിക്കാറില്ല എന്ന് പറയുന്നവർ പോലും അറിഞ്ഞോ അറിയാതെയോ വായനയുടെ ലോകത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്റർനെറ്റിന്റെ പ്രചാരത്തിലൂടെ സാധ്യമായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ.